In our Christian life, we try to go, try to concentrate on many different things, we never achieve what God wants us to do.
We try to go, try to concentrate on many different things, we never achieve what God wants us to do.
One of the great secrets of Paul's life was that he said in Philippians 3, only one thing I do. That's why his life was so successful.
I want
to tell you also that you want your life to be successful, you have to get rid of many things which are
sickening. The
Bible speaks about the Christian life like a race. Paul said how those who take part in a race concentrate on that. And I believe there's a problem with many of us. We have got too many priorities in our life instead of old ones. So here David also says something like that.
Of a compliment very often is like when you go to a doctor and getting a report. ഏറ്റവും പ്രാഥമികമായ ഉദ്ദേശങ്ങളിൽ ഒന്ന് നമ്മൾ ഡോക്ടറെടുക്കുന്ന ശരീര രോഗം ഉണ്ടാകും പോകുന്ന പോലെയാണ് സ്കാൻ ചെയ്ത് പരിശോധന നടത്തി നമ്മുടെ രോഗാവസ്ഥയെ കുറിച്ചുള്ള ഒരു ഒരു ബോധ്യം നിർണയം
കിട്ടാനാണ്.
ഡോക്ടറെ ഞാൻ പരിശോധന ഒക്കെ നടത്തി സ്നേഹിതാ നിന്റെ പ്രശ്നം ഇതാണ്. ഒരു പക്ഷേ നിങ്ങൾ പലരുടെ ജീവിതത്തിൽ കർത്താവിനെ പറയുവാനുള്ള രോഗനിർണയം ഇതാണ്. നിങ്ങൾ ജീവിതത്തിന് കേന്ദ്രമായിരിക്കേണ്ട സുപ്രധാനമായ കാര്യത്തിന്റെ സ്ഥാനത്ത് നിങ്ങൾ മറ്റു പലരും ഈ നാളിൽ അന്വേഷിക്കുന്നു
എന്നുള്ളത്
നിന്റെ അവസ്ഥ ആ നിലയിൽ അറിയുകയും അങ്ങനെ തുടരുകയും ചെയ്താൽ നിങ്ങൾക്ക് എത്ര ആവശ്യം വേണമെങ്കിലും കോൺഫിഡൻസ് വരാം, പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് മുമ്പോട്ട് പോകുകയില്ല.
നാം
ഒരു കാര്യം കാണരുത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും പ്രധാന അന്വേഷണമായിരിക്കുന്നത് ശരിയായ അന്വേഷണമല്ല കർത്താവിന്റെ ഹൃദയത്തിൽ. അതുകൊണ്ടാണ് കാര്യങ്ങൾ അവതാളത്തിലാകുന്നത്.
ഇപ്പോ
ഈ ദൈവത്തിന് വലിയ മനുഷ്യന്റെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചാൽ പോലെ ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സ്
കേന്ദ്രീകരിക്കുക.
ഈ ലോകത്തിൽ നമ്മുടെ കർത്താവ് ജലമെടുത്ത് വന്നപ്പോൾ അവിടുത്തെ ഹൃദയത്തിൽ ഒറ്റ അഭിലാഷമേ ഉണ്ടായിരുന്നു. പണം സമ്പാദിക്കണമെന്നുള്ളതുപോലെ ആഗ്രഹമായതില്ല. ഒരു പ്രസംഗനാകുവാനും കർത്താവായ യേശു
ആഗ്രഹിച്ചില്ല.
ജീവിതങ്ങളിൽ പഠിപ്പിക്കണമെന്ന് മാത്രമേ
യേശുവിനെ
താല്പര്യമുള്ളൂ. നമ്മൾ ആഗ്രഹം പോലെ കർത്താവായ യേശുവില്ലായിരുന്നു. അതല്ലാതെ ഒരു ദീർഘായുസ് അതുപോലെ
കർത്താവില്ലായിരുന്നു.
30 വയസ്സിൽ മരിച്ചു പോയ ആളുകളെ കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ വളരെ അത്ഭുതത്തോട് ചോദിച്ചു എന്ത് സംഭവിച്ചു, നമ്മെ ചെറുപ്പമായിരുന്നല്ലോ. തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്ന മരിച്ച നമ്മെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ പറയുന്നു ഭാഗ്യ മരണം 90
വയസ്സ്.
ഇതെല്ലാം ചതിവാണ് എന്ന് ഞാൻ
പറയുന്നത്.
33 മാത്രം ഭൂമിയിൽ ജീവിച്ച ദൈവത്തിന്റെ പുത്രന്റെ അവസാന ശ്വാസത്തെ പറഞ്ഞു എന്നറിയാമോ, പിതാവേ നീ ചെയ്യാൻ തന്നതൊക്കെ തീർത്തു
നിവർത്തിയാണ്.
60 വയസ്സുള്ള സമയത്താണ് സംശയം
വരുന്നത്.
അതിന്റെ ആദ്യത്തെ 30 മിക്കവാറും പിശാചിനെ സേവിക്കുന്നതായിരുന്നു. എന്നാൽ പിന്നീട് ലഭിച്ച വർഷങ്ങൾ നന്നായി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ലാഭം പറയുകയാണ് ഞാൻ എന്റെ
മോഹത്തനായിരിക്കും.
ഇവർക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞതിന്റെ ഹൃദയം എന്താണെന്നറിയാമോ, അവർക്ക് ദൈവം നൽകിയ ജീവിതത്തിൽ അവരെ കാഴ്ച ഭാഗത്തിന് ശേഷം ഒറ്റ ലക്ഷ്യമേ
ഉണ്ടായിരുന്നു.
സാധ്യതയെ കുറിച്ച് 9 പരിപാടി അദ്ദേഹത്തിന്റെ 36 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു.
അവിടെ
വായിക്കുന്ന ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ശുശ്രൂഷ
ചെയ്തു.
ഒരു നേരം മറന്നുപോയത് നമുക്ക് നമ്മുടെ തലമുറയെ മാത്രമേ ശുശ്രൂഷിക്കുവാൻ
വിളിക്കപ്പെട്ടിട്ടുള്ളൂ.
നിങ്ങളുടെ തലമുറയിൽ നിങ്ങൾ ദൈവവാക്യങ്ങൾ നിങ്ങൾ 33 ജീവിച്ചു അല്ല 70 ജീവിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയത്. നിങ്ങൾ പ്രയോജനമുള്ളതായിരിക്കുന്ന ജീവിതം നയിച്ചു എന്ന്
പറഞ്ഞു.
ദൈവത്തിന്റെ ദിനത്തിൽ തന്റെ തലമുറയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദാവീദിന് കഴിഞ്ഞതിന്റെ ഒരു കാരണം 24 വാക്യത്തിൽ കണ്ടതുപോലെ ഞാൻ കർത്താവിനോട് ഒരു കാര്യം മാത്രമേ
അപേക്ഷിക്കുന്നു.
ചോദിക്കാൻ ദാവീദ് എന്താണ് അന്വേഷിക്കുന്നു? ദാവീദിന്റെ മറുപടി ആയിരിക്കും ഞാൻ ഒറ്റ കാര്യം മാത്രമേ അന്വേഷിക്കുന്നു, ഒരു രാജാവായിട്ട് തുടങ്ങണം എന്നുള്ളതല്ല എന്റെ 1
ആഗ്രഹം.
രാജാവ് ആദ്യം മുൻപാണോ പിൻപാണോ ഇത് എഴുതിയത് എന്ന് ഉറപ്പില്ല. நமக்கு அறியாதது ஒரு முடிவான
அபிஷேகம்
சேர்ந்த 10 வருஷக்காலம் யார சிம்ஹாசனத்திலேக்கு வராத உடனே நடந்த தாவீது நமக்கு அறியும்.
Verse 5, the secret place was standing behind me and lift me up on a rock.
അഞ്ചാമത് മാർക്കറ്റിലുണ്ടാകുന്നു പറയാൻ അനന്തസമുദായത്തിൽ അവിടെ നിന്ന് തന്നെ കൂടെ ആളുകൾ തന്നെ ഒഴിപ്പിക്കും. ഇത് വിവാഹത്തിന്റെ മകൾ എന്റെ മകൾ യാവമായി ഹേക്കുമായി ഇപ്പോൾ നെരുത്തിനോട് ശത്രുക്കൾ തന്നെ എന്റെ തല അവൻ ഉയർത്തും. ഞാൻ അവന്റെ കൂടെ ആളുകൾ ജയഘോഷങ്ങളുടെ യാഗം അർപ്പിച്ച് നമ്മുടെ ശത്രുക്കളുടെ മേലെ നമ്മുടെ തലയെ കൂടുതൽ ജയത്തോട് മനസ്സിലാക്കേണ്ടത് പിശാച് ഒരിക്കൽ പോലും എന്റെ നാട്ടിലെ തലയിൽ നിരാശനാക്കി ഒരു ദിവസം പോലും നിലനിർത്തുവാൻ കഴിയാതുകളും കർത്താവിന്റെ സന്തോഷം എന്റെ
ഉള്ളിലുണ്ട്.
നിങ്ങളുടെ കഥയെ പോലെ നിങ്ങൾ മോഹിക്കുകയും നിങ്ങളുടെ നാവ് കോപിച്ചതായിട്ട് മോശമായ വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശത്രുക്കളുടെ മേലോ നിങ്ങളുടെ തല ദേഹത്തോളം ഉയർത്തിരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ
പറയുവാനാണ്
അസൂയും കൈപ്പും ക്ഷണിക്കാൻ കഴിയുന്ന മനോഭാവം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരണ സാക്ഷ്യം പറയുന്നു. എന്റെ ശത്രുക്കൾ എനിക്കെതിരെ ദയാലോ മെടുക്കുന്നു തല ജീവിതത്തിൽ നിൽക്കുന്നു. കഴിഞ്ഞ നിരവധി വർഷങ്ങളാണ് എത്രയോ വിശ്വസിക്കുന്ന വിധത്തിൽ ഞാൻ പറയാം, എന്റെ പിതാവ് എന്റെ ദൈവം എന്റെ ശത്രു ഒരിക്കലും എനിക്കെതിരെ തലയിലെത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ ശത്രു പോലും എനിക്കെതിരെ ഏർപ്പടി പാലിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കനാവിലെ മല്ലന്മാരിൽ ഒരുക്കൻ പോലും ദൃഢമായി ഇസ്രയേലിന് നേരെ പ്രബലമായി നിൽക്കരുതെന്ന്
ദൈവമാഗ്രഹിക്കുന്നു.
നിങ്ങളിപ്പോൾ ഈ വർഷങ്ങളിൽ ഏത് വിഷയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കടലുകൂടെ അറിയിച്ചത് ഞാൻ നിങ്ങളോട് ഉത്സാഹത്തിനായി പറയുന്നത് ഈ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നിങ്ങളുടെ തല നിങ്ങളുടെ ശത്രുക്കളുടെ മുന്നിൽ അവരുടെ എതിരെ ഉയർന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ലോകത്തിലുള്ള ഇരുപ്രകാരമുള്ള ശത്രുക്കളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പുതിയ ഉടമ്പടിയിൽ പലദിവസം പറയുന്ന കാര്യം നാം ഓർക്കണം. ജനത്തിൽ ദൈവമായി നമുക്ക് പോരാട്ടമില്ല. മാംസരക്തങ്ങളാണ് ഇപ്പോഴും നിങ്ങൾ മല്ലിരിക്കുന്നത്. ഒരിക്കൽ നിങ്ങൾ പുതിയ ഉടമ്പടിയിലുള്ള വ്യക്തിയല്ല, നിങ്ങൾ മോശയുടെ
ശിഷ്യന്മാരാണ്.
തന്റെ ഭാര്യയുമായി എന്നും ശണ്ടയുന്ന ഏത് സഹോദരനും ഏത് സഭയാണെങ്കിലും മോശയുടെ
ശിഷ്യനാണ്.
ഭർത്താവിനോട് ശണ്ടയിടുന്ന ഏത് സഹോദരിയും സ്ത്രീയും മോശയുടെ
ശിഷ്യനാണ്.
മാരോട് കലഹം കൂട്ടുന്ന മക്കൾ ആരാണെങ്കിലും അവർ മോശയുടെ മക്കളാണ്. നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരോട് വഴി നടിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ മോശയുടെ
ശിഷ്യരാണ്.
പറഞ്ഞു എന്റെ രാജ്യം ഐഹികമായതല്ല, അങ്ങനെയായിരുന്നെങ്കിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി
പോരാടമായിരുന്നു.
ശിഷ്യന്മാരുടെ അനുയായികളുടെ ഒരു അടയാളമില്ലാതെ അവർ ജനതരക്കാരോട്
പോരാടുകയാണ്.
നമ്മുടെ സഭകളിൽ തന്നെ ദുഃഖത്തോട് പറയുന്ന മോദിയുടെ ശിഷ്യന്മാർ അവരുടെ മേലെ ശത്രു ദൈവത്തിന്റെ കൊടി
പാലിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു വരികയും അവരുടെ സ്തുതികൾ വെറും
പൊള്ളയാണ്.
പറയുമ്പോൾ അവൻ അർത്ഥമാക്കിയാണ് പറയുന്നത് ശത്രുക്കളെ മീതെ തല വീഴുന്നു. ഞാൻ നിങ്ങളോട് സംയുക്തമാണ് പറയട്ടെ, നിങ്ങളുടെ നിങ്ങളുടെ നാം ഓരോരുത്തരുടെയും അനുഭവമായി തീരുമാനം സാധ്യമാണ്. ഒരു സംബന്ധമായി നിന്റെ ആഗ്രഹം എന്താണെന്ന് നീ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ തീരുമാനം പറയാൻ കഴിഞ്ഞു സൗന്ദര്യം കാണണം. മാത്രമല്ല അവരുടെ അവരോട് അനുരൂപനായി എനിക്ക് വളരെയും അതാണ് നിങ്ങളെ
ആഗ്രഹം.
ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്റെ ഹൃദയം തോന്നുന്നതൊന്നും അനുഭവ കഴിഞ്ഞാൽ എന്റെ ഹൃദയത്തിന്റെ വാഴ്ച ദാഹം അത് തന്നെയാണ് എന്ന് ഞാൻ
സാക്ഷിക്കാം.
ഒരു പ്രസംഗനായിരിക്കുവാനോ സഭയിൽ മൂപ്പനായിരിക്കുവാനോ മറ്റെന്തെങ്കിലും ശ്രുതി ചെയ്യുവാനോ അല്ലേ നമ്മുടെ
ജാഗ്രഹം.
പലമോ ജീവിത സുഖങ്ങളോ ഒന്നുമല്ല എന്റെ അന്വേഷണം. ഞാൻ ഈശ്വരനെ പോലാകണം, അവന്റെ സ്വഭാവത്തോടെ അനുരൂപനാകണം ഈ ലോകത്തിലെ
ജീവിതങ്ങളിലെ.
ഇത് നമ്മുടെ ജീവിതത്തിന്റെ അന്വേഷണവും ആഗ്രഹവുമായിരിക്കുമ്പോൾ ജീവിതത്തിന്റെ മറ്റാവശ്യമുള്ള കർത്താവിനോട് കൂട്ടിച്ചേർത്ത് തന്നെ എന്റെ ഹൃദയമായിരുന്നു സമയത്ത് എനിക്ക് വീടുപണിയണം, സൗകര്യമായി കുടുംബത്തോടെ ജീവിക്കണം, കുഞ്ഞുങ്ങളെല്ലാം കല്യാണം നടക്കണം, ഈ ഒന്നുമായിരുന്നു കാര്യങ്ങളെ
അന്വേഷിച്ചു.
ഇന്നും എന്റെ ആഗ്രഹം ഇതൊന്നുമല്ല എന്ന് ഞാൻ
പറയുന്നു.
ദൈവം ആവശ്യങ്ങളുടെയൊക്കെ ഉത്തരവാദിയാണ് എന്ന് എനിക്ക്
ഉറപ്പുണ്ട്.
ജാതികൾ അന്വേഷിക്കേണ്ട
കാര്യങ്ങളാണ്.
കർത്താവിനെ അറിയാത്ത നാളിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ എന്താണ് അങ്ങനെയുള്ള വ്യക്തി
അന്വേഷിക്കുന്നത്?
ലോകത്തിലെ ഭൗതികമായ കാര്യങ്ങളാണ് അവന്റെ
അന്വേഷണം.
ഈ കാര്യങ്ങളൊക്കെ അവസാനിച്ച് കിട്ടിക്കഴിയുമ്പോൾ അപ്പോൾ അവർ പറയും ഇനി ഇപ്പൊ സമാധാനം. ഒരു പുരുഷായതുകൊണ്ട് ആ വ്യക്തി എന്താ
നേടിയത്?
നായ്ക്കളും പന്നികളും ഒക്കെ അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് കരുതുന്നത് പോലെ കുഞ്ഞുങ്ങളെ കുറിച്ച് കരുതി അതിനുശേഷം
വരും.
നിങ്ങളുടെയും ജീവിതത്തിന്റെ ആവശ്യമായിട്ടാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളും ജാതികളും തമ്മിൽ എന്ത്
വ്യത്യാസം?
പന്നികളെ പോലെയും നായ്ക്കളെ പോലെയും വഹിക്കാനല്ല ദൈവം തമ്മിൽ ഭൗതികരെ
കഴിഞ്ഞത്.
ഈ ഭൗതികമായ കാര്യങ്ങളിൽ മുഴുകി ഇതിൽ അലീന ചെയ്യുവാനല്ല ദൈവം തമ്മിൽ
വിളിച്ചത്.
അല്ലാസത്തിലെ പലരും അവർക്ക് വേണ്ടി കൂടെ ഉണർത്തുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവരുടെ ഭാവിക്ക് വേണ്ടി വീട് വന്നു
കണ്ണാക്കളും
പലങ്ങളേക്കാൾ നിങ്ങൾ വ്യക്തമായ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവനം കൊണ്ട് ദൈവഗീത
നിവർത്തിച്ചെങ്കിലും
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നേടിയെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതം പാഴാക്കുകയാണ്. ദൈവത്തിനായി എന്റെ നാളിലും ഞാൻ ഉപയോഗിച്ചാൽ ഞാൻ എന്തെങ്കിലും
നേടിയതുമാണ്.
അങ്ങനെയാണ് ഞാൻ തിരിക്കുന്ന എന്റെ ശത്രുക്കൾക്ക് എന്നെ മീതെ ഫലകുന്നവർ
അറിയുകയില്ല.
ഇന്ന് നിങ്ങളുടെ ചോദിക്കുക, നിങ്ങളുടെ
ശത്രുക്കളാണ്
ഞാൻ ശത്രുവെന്ന് വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്?
ആരാണ്
നിങ്ങൾ ശത്രുക്കളെ ദൈവം പരാജയപ്പെടുത്തും എന്ന് ഞാൻ പറയുമ്പോൾ
രണ്ടാമത്തെ
അല്ല ആദ്യം നിങ്ങൾ മനസ്സിൽ മിന്നൽ പോലെ വരുന്ന ചില എന്താണ്? ആരെ കുറിച്ച് നിങ്ങൾ
ഓർക്കുന്നത്?
അവന്റെ കാര്യം തന്നെ കർത്താവിനോട് പറഞ്ഞത് ദൈവം അവനെ കൈകാര്യം ചെയ്തു അല്ല അവനെ കൈകാര്യം ചെയ്തു. ഞാൻ എന്നാൽ നിങ്ങളെ നിരാശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, കർത്താവ് അവനെയും അവളെയും കൈകാര്യം ചെയ്യത്തില്ല. ആ വ്യക്തി നിന്നെ ദ്രോഹിക്കുന്ന പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ ദീർഘായുധമോടെ
കർത്താവിന്റെ
ക്രമേന്റെ സഹോദരനോട് എന്റെ അപ്പന്റെ വസ്തു ഒന്ന് ജീവിച്ചതിനാ പറയണെങ്കിൽ
പറഞ്ഞോട്
ചോദിച്ചാൽ ഇന്നും പറഞ്ഞെന്ന് വരാം നിന്റെ സഹോദരന് വേഗത്തില് അന്യവാസം വരച്ചിട്ട് വസ്തു കിട്ടുമെന്ന് വിചാരിക്കേണ്ട അവൻ ദീർഘായുധോടെയും ഈ വസ്തു ഒക്കെ അവൻ അനുഭവിക്കാൻ
പോകുക.
നിനക്ക് കിട്ടേണ്ട പങ്ക് തരാതെ നിന്നെ കബളിപ്പിച്ച് മുഴുവൻ പിടിക്കാതിരിക്കുന്ന നിന്റെ സഹോദരനുണ്ടല്ലോ, അവന് വീട്ടായിട്ടുള്ള ജീവിച്ചിരുന്ന് അവന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഇതൊക്കെ നിക്ഷേപിക്കാൻ
പോവുകയാണ്.
നമ്മൾ നേരത്തെ കേട്ടതുപോലെ 50 വയസ്സാ വിലകളായിരിക്കുന്ന വെണ്ടക്കാരല്ലേ കേട്ടോ, വിലപിടിക്കുന്ന ലക്ഷങ്ങളുടെ വിലയുള്ള സ്വത്താണ്.
the spiritual you have to give up that 55 for the various
things. Adhu kekkum neenga vicharikkanum ayyo paavam sahodari yaranaangalo 50 vayasam irukku prashnamalla varudhe kabatti idu lechayana prosthana.
So when you give up your spiritual, then that 55 various things and then 1 crore property will be the same.
ഇല്ലാത്തതിൽ ആത്മീയനാണെങ്കിൽ ഞാൻ പറയാം, നീ 50 പൈസയ്ക്ക് വേണ്ടി ഒരു ആഴ്ച പാഴാക്കിയ സഹോദരിയെ പോലെ നിങ്ങൾ ഈ 1 കോടി രൂപ വിലയുള്ള വസ്തുവിന് വേണ്ടി പോരടിക്കുകയാണെങ്കിൽ അതേ തത്വമാണ് നിങ്ങൾ
കാണുന്നത്.
50 പൈസ വിട്ട് കണ്ടു തുടർന്നുകൊണ്ട് നിങ്ങൾ ആത്മീയനായി എന്ന് ധരിച്ചു പോയത് ലോകത്തിലെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച്
അങ്ങയുടെ
മനോഹരത്വം കാണാനാണ് എന്റെ ആഗ്രഹം.
ഇടത്തേക്ക് നിങ്ങൾ
ഹൃദയവാദ്യതാണ് എന്റെ തുടിപ്പതാണ് കർത്താവേ അങ്ങയുടെ സൗന്ദര്യം എന്നെ കാണിക്കണമേ.
നമ്പർ 1 great longing in your heart to see the glory of Jesus Christ.
அது ஒன்றாவது காரியமே வீடுவாக்குகிறதே கர்த்தாவுடைய மனோஹரத்தை மகத்துவம் காணுவானுள்ள வழியிலே உத்கடமாயிருக்கிற மாஞ்சரங்களை உண்டுண்டார்கள்.
This is very sad that the gift of the Holy Spirit has today been emphasized only as something in speaking in tongues.
வளரு பிரியமாயிருக்கிற கிறிஸ்துவே இந்த காலகட்டத்தில்
അഭിഷേകത്തിന്
ഈ തരത്തിൽ ഊന്നൽ കൊടുത്തത് പിശാചിന്റെ പണിയാണ് എന്ന് ഞാൻ
പറയട്ടെ.
അത് എന്റെ ശരീരത്തിൽ എങ്ങനെ അറിയാവുന്നുണ്ടല്ലോ, എന്റെ ചെറുവിരലാണ് എന്റെ ശരീരം എന്ന്
പറയുന്നത്.
അല്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ ഏറ്റവും